അധ്യായം 127. സൻഹെദ്രിനും പീലാത്തോസിനും മുമ്പാകെയുള്ള വിചാരണ. മത്തായി 27:1-11, മർക്കോസ് 15:1, ലൂക്കോസ് 22:66-23, യോഹന്നാൻ 18:28-35. അവലോകനം. രാവിലെ സൻഹെദ്രിനു മുമ്പാകെയുള്ള വിചാരണ. യൂദാസ് ഈസ്കരിയോത്ത് തൂങ്ങിമരിക്കാൻ ശ്രമിക്കുന്നു. യേശുവിന് ശിക്ഷ വിധിക്കാനായി പീലാത്തോസിന്റെ അടുത്തേക്ക് അയക്കുന്നു. പത്രോസ് യേശുവിനെ മൂന്നാം പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോഴേക്കും നേരം വെളുക്കാറായിരുന്നു. സൻഹെദ്രിൻ അവരുടെ നാടകീയ വിചാരണ അവസാനിപ്പിച്ച് പിരിയുകയാണ്. രാത്രിയിലെ ഈ വിചാരണ നിയമപരമാക്കാനായിരിക്കാം വെള്ളിയാഴ്ച രാവിലെ അവർ വീണ്ടും കൂടി വരുന്നത്. ഇപ്പോൾ യേശുവിനെ അവരുടെ മുമ്പാകെ വരുത്തുന്നു. കോടതി വീണ്ടും യേശുവിനോട് ചോദിക്കുന്നു, പറയൂ, നീ ക്രിസ്തുവാണോ? അതിന് യേശു ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. മാത്രമല്ല, ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങളും ഉത്തരം പറയില്ലല്ലോ. എന്നാൽ ദാനിയേൽ 7:13 മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത് തന്നെക്കുറിച്ചാണെന്ന കാര്യം യേശു ധൈര്യത്തോടെ അവർക്ക് വെളിപ്പെടുത്തുന്നു. യേശു പറയുന്നു, ഇനി മുതൽ മനുഷ്യപുത്രൻ ശക്തനായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കും. ലൂക്കോസ് 22:67-69. അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ നീ ദൈവപുത്രനാണോ എന്നവർ ചോദിക്കുന്നു. യേശു അവരോട്, ആണെന്ന് നിങ്ങൾ തന്നെ പറയുന്നല്ലോ എന്നു പറഞ്ഞു. നമുക്കിനി മറ്റാരുടെയെങ്കിലും മൊഴി എന്തിനാണ് എന്നവർ ചോദിക്കുന്നു. യേശു ദൈവദൂഷണം പറയുകയാണെന്ന് പറഞ്ഞ് യേശുവിനെ കൊല്ലുന്നത് ന്യായീകരിക്കാൻ അവർ ശ്രമിക്കുകയാണ്. ലൂക്കോസ് 22:70-71. എന്നിട്ടവർ യേശുവിനെ പിടിച്ചുകെട്ടി റോമൻ ഗവർണറായ പൊന്തിയോസ് പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത് യൂദാസ് ഈസ്കരിയോത്ത് കണ്ടിരിക്കാം. യേശുവിനെ കുറ്റക്കാരനായി വിധിച്ചെന്ന് മനസ്സിലാക്കിയപ്പോൾ യൂദാസിന് മനഃപ്രയാസം തോന്നി. എന്നാൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുന്നതിനു പകരം യൂദാസ് നേരെ പോയത് മുഖ്യ പുരോഹിതന്മാരുടെ അടുത്തേക്കാണ്. 30 വെള്ളിക്കാശ് തിരികെ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് യൂദാസ് അവരോട് പറയുന്നു, നിഷ്കളങ്കമായ രക്തം ഒറ്റിക്കൊടുത്ത ഞാൻ ചെയ്തത് പാപമാണ്. എന്നാൽ യൂദാസിന് കിട്ടിയ മറുപടി ഇതായിരുന്നു, അതിന് ഞങ്ങളെന്തു വേണം? അത് നിന്റെ കാര്യം. മത്തായി 27:4. യൂദാസ് 30 വെള്ളിക്കാശ് ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇപ്പോൾ മറ്റൊരു തെറ്റുകൂടെ ചെയ്യാൻ പോവുകയാണ്. യൂദാസ് ആത്മഹത്യ ചെയ്യുന്നു. കെട്ടിത്തൂങ്ങിയപ്പോൾ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞിരിക്കാം. അയാൾ കീഴെയുള്ള പാറക്കെട്ടിലേക്ക് വീഴുന്നു. വീഴ്ചയുടെ ശക്തി കാരണം ശരീരം പിളർന്നുപോകുന്നു. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. പൊന്തിയോസ് പീലാത്തോസിന്റെ കൊട്ടാരത്തിലേക്ക് ജൂതന്മാർ യേശുവിനെ കൊണ്ടുപോകുകയാണ്. എന്നാൽ അവർ കൊട്ടാരത്തിൽ കയറാതെ നിൽക്കുന്നു. ജനതകളിൽപ്പെട്ടവരുമായി സമ്പർക്കത്തിൽ വരുന്നത് അവരെ അശുദ്ധരാക്കുമെന്ന് അവർ കരുതുന്നു. അങ്ങനെയായാൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിന്റെ ആദ്യ ദിവസമായ നീസാൻ 15 പെസഹാ ഭക്ഷണം കഴിക്കാൻ അവർക്ക് സാധിക്കാതെ വരും. നീസാൻ 15 പെസഹയുടെ തന്നെ ഭാഗമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. പീലാത്തോസ് പുറത്തുവന്ന് അവരോട് ചോദിക്കുന്നു, ഈ മനുഷ്യനെതിരെ എന്തു കുറ്റമാണ് നിങ്ങൾ ആരോപിക്കുന്നത്? അവർ പറഞ്ഞു, കുറ്റവാളിയല്ലായിരുന്നെങ്കിൽ ഇവനെ ഞങ്ങൾ അങ്ങയെ ഏൽപ്പിക്കില്ലായിരുന്നല്ലോ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാനുള്ള സമ്മർദ്ദം കൂടിക്കൂടി വരുന്നതായി പീലാത്തോസിന് തോന്നിയിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം അവരോട് പറയുന്നു, നിങ്ങൾ തന്നെ ഇയാളെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമമനുസരിച്ച് വിധിക്കേ. ജൂതന്മാർ പീലാത്തോസിനോട് പറയുന്നു, ആരെയും കൊല്ലാൻ ഞങ്ങളുടെ നിയമം അനുവദിക്കുന്നില്ല. ഈ വാക്കുകൾ അവരുടെ ഉള്ളിലിരിപ്പ് വെളിപ്പെടുത്തുന്നു. യേശുവിനെ കൊല്ലുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. യോഹന്നാൻ 18:29-31. നിയമം അനുവദിച്ചാലുമില്ലെങ്കിലും അവർ പെസക ആഘോഷത്തിനിടയിൽ യേശുവിനെ കൊന്നാൽ ജനക്കൂട്ടം ഇളകാൻ സാധ്യതയുണ്ട്. എന്നാൽ രാജ്യദ്രോഹക്കുറ്റം പോലെയുള്ള എന്തെങ്കിലും യേശുവിന്റെ മേൽ ചുമത്താനായാൽ റോമാക്കാർ തന്നെ യേശുവിനെ കൊന്നുകൊള്ളും. കാരണം ഇതുപോലുള്ള കുറ്റങ്ങൾക്ക് വധശിക്ഷ നടപ്പാക്കാനുള്ള അധികാരം റോമാക്കാർക്കുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ ആളുകളുടെ മുന്നിൽ ജൂതന്മാർ നിരപരാധികളായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൈവദോഷണം പറഞ്ഞു എന്ന കുറ്റം യേശുവിനെതിരെ ചുമത്തിയിരിക്കുന്ന കാര്യമൊന്നും മതനേതാക്കന്മാർ പീലാത്തോസിനോട് പറയുന്നില്ല. മറ്റു ചില ആരോപണങ്ങളാണ് ഇപ്പോൾ അവർ നിരത്തുന്നത്. ഈ മനുഷ്യൻ ഒന്ന്, ഞങ്ങളുടെ ജനതയെ വഴിതെറ്റിക്കുകയും രണ്ട്, സീസറിന് നികുതി കൊടുക്കുന്നത് വിലക്കുകയും മൂന്ന്, താൻ ക്രിസ്തുവെന്ന രാജാവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് അവർ ഇപ്പോൾ പറയുന്നത്. ലൂക്കോസ് 23:2. താൻ രാജാവാണെന്ന് യേശു അവകാശപ്പെട്ടു എന്ന കാര്യം കേട്ടപ്പോൾ റോമിന്റെ പ്രതിനിധിയായ പീലാത്തോസിന് അല്പം ഉത്കണ്ഠ തോന്നിക്കാണും. അതുകൊണ്ട് പീലാത്തോസ് കൊട്ടാരത്തിലേക്ക് തിരികെ ചെന്ന് യേശുവിനെ വിളിപ്പിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നീ ജൂതന്മാരുടെ രാജാവാണോ? മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ പീലാത്തോസ് ചോദിച്ചത്, റോമൻ സാമ്രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി നീ നിന്നെ തന്നെ സീസറിന് പകരം രാജാവായി പ്രഖ്യാപിച്ചിരിക്കുകയാണോ എന്നായിരുന്നു. ഇത് അങ്ങ് സ്വയം തോന്നി ചോദിക്കുന്നതാണോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി പറഞ്ഞതിന്റെ പേരിൽ ചോദിക്കുന്നതാണോ എന്ന് യേശു ചോദിക്കുന്നു. യോഹന്നാൻ 18:33-34. ഇതിനോടകം പീലാത്തോസ് തന്നെക്കുറിച്ച് എത്രത്തോളം കേട്ടിരിക്കുമെന്ന് അറിയാനായിരിക്കാം യേശു ഇങ്ങനെ ചോദിച്ചത്. യേശുവിനെക്കുറിച്ചുള്ള വസ്തുതകളൊന്നും അറിയില്ലെന്ന് നടിച്ചുകൊണ്ട് കാര്യങ്ങൾ അറിയാനെന്ന മട്ടിൽ പീലാത്തോസ് ചോദിക്കുന്നു, അതിന് ഞാനൊരു ജൂതനല്ലോ, നിന്റെ സ്വന്തം ജനതയും മുഖ്യ പുരോഹിതന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്, നീ എന്താണ് ചെയ്തത്? യോഹന്നാൻ 18:35. രാജാധികാരം എന്ന മുഖ്യ വിഷയം മൂടിവെക്കാൻ യേശു ശ്രമിക്കുന്നില്ല. ഗവർണറായ പീലാത്തോസിനെ അതിശയിപ്പിക്കുന്ന ഒരു മറുപടിയാണ് യേശു കൊടുക്കുന്നത്. പിൻവരുന്നത് അനുബന്ധ വിവരങ്ങളാണ്. രക്തനിലം. ദേവാലയത്തിലേക്ക് യൂദാസെറിഞ്ഞ വെള്ളിക്കാശുകൊണ്ട് എന്തു ചെയ്യണമെന്ന് മുഖ്യപുരോഹിതന്മാർ കൂടിയാലോചിക്കുന്നു. ഇത് രക്തത്തിന്റെ വിലയായതിനാൽ വിശുദ്ധ ഖജനാവിൽ നിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നവർ പറയുന്നു. അതുകൊണ്ട് ഈ പണം ഉപയോഗിച്ച് പരദേശികൾക്കുള്ള ശ്മശാനസ്ഥലമായി കുശവന്റെ നിലം വാങ്ങുന്നു. അങ്ങനെ ആ നിലത്തിന് രക്തനിലം എന്ന പേരു വന്നു. മത്തായി 27:6-8. വീണ്ടും അധ്യായത്തിലേക്ക്. പുനരവലോകന ചോദ്യങ്ങൾ. സൻഹെദ്രിൻ രാവിലെ വീണ്ടും കൂടി വരുന്നത് എന്തുകൊണ്ട്? യൂദാസ് മരിക്കുന്നത് എങ്ങനെ? 30 വെള്ളിക്കാശുകൊണ്ട് എന്തു ചെയ്യുന്നു? യേശുവിനെ കൊല്ലാൻ ജൂതന്മാർ പീലാത്തോസിനു മുമ്പാകെ എന്തൊക്കെ ആരോപണങ്ങളാണ് നിരത്തുന്നത്?